2020 സെപ്റ്റംബർ 14 തിങ്കളാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വാഹനങ്ങളുടെ ജി എസ് ടി കുറയുമോ? ഡോക്ടർ എം ജയപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. കരചരണങ്ങൾ ബന്ധിച്ച ശേഷം നൃത്തം ചെയ്യുന്ന നർത്തകിയുടെ സ്ഥിതിയിലാണ് കോവിഡ് കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ ഏർപ്പെടുത്തിയ അടച്ചുപൂട്ടൽ ലോകത്തെ തന്നെ ഏറ്റവും കടുപ്പമേറിയതായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദമായ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ രാജ്യത്തിന്റെ ജി ഡി പിയിലുണ്ടായ 24% ഇടിവിന്റെ പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. ബന്ധനങ്ങളിൽ ഇളവ് അനുവദിക്കപ്പെട്ട പിന്നീടുള്ള മാസങ്ങളിൽ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെട്ടു വരുന്നുണ്ടെങ്കിലും 2020-21 വർഷത്തെ ജി ഡി പി മുൻ വർഷത്തേക്കാൾ 10% കുറവായിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ. സാമ്പത്തിക വളർച്ച നെഗറ്റീവ് മണ്ഡലത്തിലെത്തുന്നത് തൊഴിലുകളെയും സാധാരണക്കാരുടെ ജീവിതത്തെയും കഷ്ടത്തിലാക്കുമെന്നതിനാൽ എത്രയും വേഗം സമ്പദ്വ്യവസ്ഥയെ പോസിറ്റീവ് തീരത്ത് എത്തിക്കാനുള്ള യത്നങ്ങൾ അനിവാര്യമാണ്. ഇപ്പോഴത്തെ വിഷമഘട്ടം മറികടക്കാനുള്ള പ്രധാന മാർഗമായി സാമ്പത്തിക വിശാരദരും വ്യവസായ തലവന്മാരും ആവശ്യപ്പെടുന്നത് നന്നായി ചെലവഴിക്കുന്ന വിഭാഗങ്ങൾക്ക് കൂടുതൽ പണം എത്തിച്ചും ഡിമാൻഡ് ഉയർത്താൻ ഉതകുന്നതുമായ നടപടികളുമാണ്. ഡിമാൻഡ് ഉയർത്തുന്നതിനായി ആലോചിക്കാവുന്ന ഒരു മാർഗം സാധന വിലകളിലെ നല്ലൊരു ഭാഗമായി തീർന്നിരിക്കുന്ന ജി എസ് ടി നിരക്കുകൾ താഴ്ത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾക്കുള്ള കമ്പോളം വികസിപ്പിച്ച് ഉത്പാദനത്തെ ത്രസിപ്പിക്കുക എന്നതാണ്. ഉദാഹരണമായി, 10 ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്ന വാഹന മേഖലയുടെ കാര്യം തന്നെയെടുക്കാം. 2018 ജൂലൈക്കു ശേഷം ഇടിഞ്ഞു വരികയായിരുന്ന വാഹന വിൽപ്പന കോവിഡ് കാലത്ത് ഗണ്യമായി താഴ്ന്നു. ഈ സാഹചര്യത്തിൽ ഉയർന്ന വാഹന വിലയുടെ 28% ജി എസ് ടി ആകയാൽ താൽക്കാലികമായെങ്കിലും നികുതി നിരക്ക് 12% കുറച്ചാൽ അത് കാറുകളുടെയും മറ്റും വില കുറയാനും അതുവഴി അവയുടെ വിൽപ്പന ഉയരാനും സഹായിക്കും. വാഹന വിപണി സജീവമാകുമ്പോൾ ആ മേഖലയിലെ തൊഴിലവസരങ്ങളും വരുമാനവും ഉയരുമെന്ന് മാത്രമല്ല, സർക്കാരിന്റെ നികുതി വരുമാനത്തിലും ഉയർച്ചയുണ്ടാവും. അതായത്, നികുതി കുറയ്ക്കുന്നത് സർക്കാരിന് വലിയൊരു നഷ്ടക്കച്ചവടമാകില്ല. കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ചെലവിടുന്നവരാണ് തൊഴിലാളികൾ. പക്ഷേ കോവിഡ് കാലത്ത് ദേശത്തിന്റെ മൊത്തം വരുമാനത്തിൽ വന്ന ഇടിവിനേക്കാൾ രൂക്ഷമായിരുന്നു പണിയെടുക്കുന്നവരുടെ വരുമാനത്തിലുണ്ടായ ശോഷണം. തൊഴിൽ നഷ്ടവും വേതനങ്ങളിലെ വെട്ടിച്ചുരു ും ഒരേ സമയം സംഭവിച്ചു എന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അവലംബിച്ച ഒരു രക്ഷാമാർഗം ശ്രദ്ധേയമാകുന്നു. സ്വകാര്യ സംരംഭങ്ങളിൽ പണിയെടുക്കുന്നവരുടെ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം സബ്സിഡിയായി സർക്കാർ നൽകുന്ന പദ്ധതിയാണിത്. മഹാമാരി മൂലം കഷ്ടപ്പെടുന്നവരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയുമാണ് ഈ ഉദ്യമത്തിന്റെ ചേതോ വികാരം എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വംശജനായ ഇംഗ്ലണ്ടിന്റെ ധനമന്ത്രി ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് ആലോചിക്കാവുന്നതാണ്. സാധാരണക്കാരുടെ കയ്യിൽ പണം എത്തിക്കുന്നതിൽ ഏറ്റവും വിജയം കണ്ട പദ്ധതിയാണ് തൊഴിലുറപ്പ്. കോവിഡ് കാരണം ഈ വർഷം അതിലേക്ക് വലിയൊരു തുകയായ 1 ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ 5 മാസം കഴിഞ്ഞപ്പോൾ അതിൽ 63% ചെലവഴിക്കപ്പെട്ടു. ഇനിയുള്ള 7 മാസത്തേക്ക് ബാക്കിയുള്ള തുക തികയാതെ വരും. അതിനാൽ കൂടുതൽ തുക അനുവദിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് നന്നായി ചെലവഴിക്കുന്ന വിഭാഗമാണ് സംസ്ഥാന സർക്കാരുകൾ. ഇവർ മൊത്തത്തിൽ ചെലവിടുന്ന തുക കേന്ദ്രം ചെലവിടുന്ന തുകയേക്കാൾ ഉയർന്നതാണ്. 2019-20 സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും ചെലവിട്ട തുക യഥാക്രമം 37.68 ലക്ഷം കോടി രൂപയും 27.86 ലക്ഷം കോടി രൂപയുമായിരുന്നു. ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് ചെലവിടാനായി വസൂലാക്കാവുന്ന വരുമാനത്തിൽ കാര്യമായ ഇടിവുണ്ടായി. പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട് ചെലവിനങ്ങൾ വർദ്ധിച്ചു വന്നതിനാൽ സംസ്ഥാനങ്ങളുടെ കടബാധ്യത പൊങ്ങുകയാണ്. ഈ സാമ്പത്തിക വർഷം ഇതിനകം തന്നെ അവർ കടം കൊണ്ടത് 3 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ കടം വാങ്ങിയതിനേക്കാൾ 51% കൂടുതലായുള്ള തുകയാണിത്. ഈ സാഹചര്യത്തിൽ ജി എസ് ടിയുടെ നഷ്ടപരിഹാര തുക സംസ്ഥാനങ്ങൾ കടം വാങ്ങി നികത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. തൽക്കാലത്തേക്ക് കേന്ദ്രം തന്നെ കടമെടുത്ത് മൊത്തം സംഖ്യയായ 2.35 ലക്ഷം കോടി രൂപ നൽകുന്നതും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന മുറയ്ക്ക് സെസ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കടം വീട്ടുന്നതും ആലോചിക്കാവുന്ന നടപടികളാണ്. ധനക്കമ്മി എന്ന തടസ്സമുന്നയിച്ച് ഉദ്യോഗസ്ഥ വൃന്ദം ഇതിനെ എതിർത്തെന്നിരിക്കാം. എന്നാൽ അസാധാരണമായ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ മാർഗങ്ങൾ അവലംബിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രാജ്യത്തിനാവശ്യം.